إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم واسأل من أرسلنا من قبلك من رسلنا أجعلنا من دون الرحمن آلهة يعبدون പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ എല്ലാ വിധിവിലക്കുകളും മാനിച്ചുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻപടി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിതത്തിൽ അങ്ങോളമിങ്ങോളം തഖ്വ മുറുകെ പിടിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിൽ നിന്നും അവസാന ശ്വാസം വരെ വ്യതിചലിക്കാതെ ജീവിക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്നാണ് ആമുഖമായി വസിയത്ത് ചെയ്യാനുള്ളത്. ഏതാനും ഖുതുബകളിലായി നമ്മൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച്, നമ്മുടെ സമുദായത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസങ്ങളെക്കുറിച്ച്, അബദ്ധ ധാരണകളെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അല്ലാഹുവിൻ്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന ഷഹാദത്ത്, അത് ആത്മാർത്ഥമായി ചൊല്ലി അതനുസരിച്ച് ജീവിക്കണമെന്ന് തീരുമാനിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ശരിയായ കാഴ്ചപ്പാട് അയാൾക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. പലതരത്തിലുള്ള തെറ്റായ ധാരണകളും അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ സമുദായത്തിൽ പ്രചരിച്ചിട്ടുണ്ട്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇലാഹായ അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുകയും അള്ളാഹുവിനോട് ചോദിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഉത്തരം കിട്ടാൻ സാധ്യതയുള്ളത് റസൂലിനോടോ മഹത്തുക്കളോടോ ചോദിക്കലാണ് എന്നുമൊക്കെ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സമുദായം തന്നെ ഇവിടെ വളർന്നു വന്നിട്ടുണ്ട്. അത് ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല, തലമുറകളിലൂടെ അങ്ങനെ പഠിപ്പിക്കപ്പെട്ടതാണ്. റസൂലിനെ സ്നേഹിക്കണം, റസൂലിനെ ആദരിക്കണം, റസൂലിനെ ബഹുമാനിക്കണം എന്നൊക്കെ പറഞ്ഞ് ആ മഹബത്തും ആ ആദരവുമൊക്കെ അതിര് കവിയുകയും അദ്ദേഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിൻ്റെ പദവിയിലേക്ക് ആളുകൾ അറിയാതെ ഉയർത്തുകയും ചെയ്തു. ഇതാണ് നമ്മൾ ഈ വിഷയം ഇത്ര ഗൗരവത്തിൽ ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള കാരണം. കാരണം അത് ശിർക്കാണ്. ഈമാനിൽ ശിർക്ക് സംഭവിച്ചാൽ ഈ ലോകത്തും പരലോകത്തും അയാൾക്ക് അള്ളാഹുവിൻ്റെ കാവലുണ്ടാവുകയില്ല. മരണാനന്തര ജീവിതത്തിൽ സ്വർഗം അയാൾക്ക് ഹറാമാണെന്ന് വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓരോ നമസ്കാരത്തിലും ഫാത്തിഹ സൂറത്തിൽ ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് ഫർള് നിസ്കാരത്തിലും സുന്നത്ത് നിസ്കാരത്തിലും എല്ലാം ആവർത്തിച്ച് പ്രതിജ്ഞയെടുക്കുന്ന നമ്മൾ ഖിബ്ലക്കു നേരെ തിരിഞ്ഞ് ഒതുവെടുത്ത് റബ്ബിന്റെ മുമ്പിൽ ആത്മാർത്ഥമായി സമ്മതിക്കുന്ന നമ്മൾ അതിന് വിപരീതമായി പ്രവർത്തിക്കുക എന്നത് വളരെ ഗുരുതരമായ സംഗതിയാണ്. പക്ഷേ സാധാരണക്കാരായ ആളുകളെ അത്തരം കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ഈ ശിർക്കിന്റെ മറപറ്റി ജീവിക്കുന്ന ഈ ജാറപൂജയും മഖാമ് പൂജയും ദർഗാ പരിപാടികളും ഉത്സവങ്ങളും അതുമൊക്കെയായി ജീവിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. അവരാണിപ്പോ കണ്ടില്ലേ, കേരളത്തിലെ ഒരു പുരോഹിതനെ ഈ ദർഗ കച്ചവടക്കാരെല്ലാവരും കൂടിയിട്ട് വലിയ മുഫ്തിയായി പ്രഖ്യാപിച്ചു. അത് കേരളത്തിൽ പത്രത്തിലൊക്കെ വന്നു. ഓ, ഇന്ത്യക്ക് ആകെപ്പാടൊരു മുഫ്തിയെ കിട്ടി, ആരാണിത്? ഈ ജാറക്കച്ചവടക്കാര്, അവർക്ക് മുക്തി അയാൾ തന്നെയല്ലേ? അപ്പൊ ആ രീതിയിലേക്ക് ആളുകൾ അധപ്പതിച്ചു പോയിരിക്കുകയാണ്. അതിനൊക്കെ വലിയ പ്രാധാന്യത്തോടു കൂടി പ്രസിദ്ധീകരിക്കുകയും അതൊക്കെ വലിയ കാര്യമായി എടുത്തു പറയുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഇസ്ലാമിന്റെ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ആദർശം തൗഹീദാണ്. അത് തകരുന്നത് ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഇഷ്ടമാണ്. നമ്മളും മുശ്രിക്കുകളിലേക്ക് ചേരുകയാണല്ലോ, അവരെ ആദർശം മറ്റൊരു രൂപത്തിൽ നമ്മളും സ്വീകരിക്കുകയാണല്ലോ. അവരണിയിപ്പിച്ച് നിർത്തിയ ബിംബത്തെ പൂജിക്കുന്ന പോലെ നമ്മളാളുകൾ കിടത്തിയിട്ട ബിംബത്തെ പൂജിക്കുന്നു, അതായത് ജാറത്തെ പൂജിക്കുന്നു, ജാറത്തിലുള്ള മഹാനെ പൂജിക്കുന്നു. അപ്പൊ ആ ശിർക്കിലേക്ക് നമ്മൾ വരുന്നത് ഇവിടുത്തെ ശിർക്കിന്റെ ആളുകൾക്ക് വലിയ സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ അവരതിന് വലിയ വാർത്താ പ്രാധാന്യം കൊടുക്കും, അത്തരം ആളുകളെ വലുതാക്കി കാണിക്കും. അതെല്ലാം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നീ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായിരുന്നാലും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതിന് തൽപരകക്ഷികൾ ഉപയോഗിക്കുന്ന ചില തെളിവുകളെ സംബന്ധിച്ചാണ് എനിക്ക് നിങ്ങളോട് ഇപ്പോൾ പറയാനുള്ളത്. ഞാൻ ഓതി വെച്ച സൂറത്ത് സുഖ്റുഫിലെ ആയത്ത് വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിന അജഅൽനാ മിൻ ദൂനി റഹ്മാനി ആലിഹത യുഅബദൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാണ്, മുഹമ്മദ് നബിയെ, നിങ്ങൾക്ക് മുമ്പ് നാം അയച്ച റസൂൽമാരോട് ചോദിച്ചു നോക്കുക. എന്താ ചോദിക്കേണ്ടത്? അവർക്ക് ആർക്കെങ്കിലും റഹ്മാനായ റബ്ബിന് പുറമെ ആരാധിക്കപ്പെടേണ്ട വല്ല ഇലാഹുകളെയും അള്ളാഹു ഏർപ്പെടുത്തി കൊടുത്തിരുന്നോ എന്ന് ചോദിക്കുക. ഇതാണ് സൂറത്ത് സുഖ്റുഫിൽ പറയുന്നത്. അപ്പൊ ഇതിൽ നിന്നും ആളുകൾ പറയുന്നെന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇതാ പൂർവ്വകാല നബിമാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ അള്ളാഹു അനുവാദം നൽകിയിരിക്കുന്നു, പൂർവ്വകാല നബിമാരോട് ഇസ്തിഗാസ നടത്താൻ അള്ളാഹിദാ പറഞ്ഞിരിക്കുന്നു എന്നൊക്കെയാണ് ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പല ആളുകളും പറയാറുള്ളത്. എന്നാൽ പൂർവ്വകാല മുഫസ്സിറുകൾ ഏതെങ്കിലും ഒരു തഫ്സീറിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? തഫ്സീർ നമുക്ക് പഠിപ്പിച്ചു തന്ന സഹാബത്ത് താബിഇകൾ, തബഈഉത്താബിഇകൾ, ഇങ്ങോട്ടുള്ള എല്ലാ മുഫസ്സിറുകളെയും നമുക്കെടുത്ത് പരിശോധിക്കാം. അവരാരും അങ്ങനെ പറഞ്ഞിട്ടില്ല. അവർ രണ്ടർത്ഥമാണ് അതിന് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഈ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇസ്രായി യാത്രയിൽ നബിയോട് നേരിട്ട് അള്ളാഹു പറഞ്ഞതാണ്. നമുക്കറിയാം മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സ വരെ ബുറാഖ് എന്ന വാഹനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പോയി. ബുറാഖിനെ പുറത്ത് ബന്ധിച്ച് മസ്ജിദുൽ അഖ്സയിൽ നിസ്കരിച്ചു. ആ നിസ്കരിച്ച സന്ദർഭത്തിൽ പൂർവ്വകാല നബിമാരെ അള്ളാഹുവിടെ ഹാജരാക്കി. അവർക്ക് ഇമാമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിസ്കരിച്ചത്. അപ്പോൾ പറഞ്ഞ കാര്യമാണിത്. തഫ്സീറിൽ കാണാം, ഖാല ഇബ്നു സയ്യിദ് ഫീ ഖൗലിഹി وَسَلْ مَنْ أَرْسَلْنَا مِنْ قَبْلِكَ الْآيَا قَالَتْ جَمَعُوا لَهُ لَيْلَةً أُسْرِيَ بِهِ بِبَيْتِ الْمُقَدَّسِ وَصَلَّا بِهِمْ. അവരെ അള്ളാഹു നബിക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടിക്കൊടുത്തു പൂർവ്വകാല നബിമാരെ ബൈത്തുൽ മുഖദ്ദസിൽ. എന്നിട്ട് അവരെയും കൊണ്ട് നിസ്കരിച്ചു. ഫഖാല, അപ്പോൾ അള്ളാഹു പറയുകയാണ്, ഫഖാല അള്ളാഹു ലഹു സൽഹും, ഇതാ ഇവരോട് ചോദിച്ചു നോക്ക് മുഹമ്മദേ. ഫഖാന അശദ്ദ ഈമാനം വയഖീനൻ ബില്ലാ വബിമാ ജാഅഹു മിനല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് അങ്ങേയറ്റത്തെ ദൃഢമായ ഈമാനുള്ള ആളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അള്ളാഹുവിൽ നിന്ന് വന്ന സന്ദേശങ്ങളെ കുറിച്ചും അതുകൊണ്ട് തന്നെ ഫസ്അലിൽ ലദീന യഖ്റഊന കിതാബ മിൻ ഖബ്ലിക വഖറ ഫഇൻ കുന്ത ഫീ ശക്കിം മിമ്മാ അൻസൽനാ ഇലൈക ഫസ്അലിൽ ലദീന യഖ്റഊന കിതാബ മിൻ ഖബ്ലിക. ഇങ്ങനെയും അർത്ഥമുണ്ട്. അതായത് എന്താ, നിനക്ക് നാം അവതരിപ്പിക്കപ്പെട്ട വല്ലതിലും നിനക്ക് സംശയമുണ്ടെങ്കിൽ നിനക്ക് മുമ്പ് നാം അയച്ച വേദത്തിന്റെ ആളുകളോട് ചോദിച്ചു നോക്കുക. ഖാല ഫലം യകും ഫീ ശക്കിൻ വലം യസ്അലിൽ അംബിയാ വലല്ലദീന യഖ്റഊന കിതാബ്, വേദഗ്രന്ഥം വായിക്കുന്നവരോടും എനിക്ക് ചോദിക്കേണ്ടതില്ല, നബിമാരോടും ചോദിക്കേണ്ടതില്ല, ഞാൻ ചോദിക്കുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. അതാണ് ഈ ആയത്തിന്റെ അർത്ഥം. അപ്പൊ പൂർവ്വകാല നബിമാരിൽ ഒരാൾക്കും അള്ളാഹു പുറമെ ആരാധിക്കപ്പെടുന്ന ഒരു ഇലാഹിനെയും അള്ളാഹ് ഏർപ്പെടുത്തി കൊടുത്തിട്ടില്ല എന്ന കാര്യം ഉറപ്പിക്കാൻ വേണ്ടി ഇറക്കിയ ആയത്താണിത്. പക്ഷെ അതിനെ പകുതി മുറിച്ചിട്ട് വസൽമൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിന, നിനക്കുമ്പോ നാം വെച്ച റസൂലുകളോട് ചോദിക്കുക, അപ്പൊ റസൂലുകളോട് ചോദിക്കാമെന്നുണ്ട് എന്ന രൂപത്തിലാണ് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാറുള്ളത്. പക്ഷെ കേട്ടത് ബാധി, കേൾക്കാത്ത ബാധി, ഉസ്താദ് ഓതിയതല്ലേ ആളുകളെല്ലാവരും തക്ബീർ ചൊല്ലി പാസാക്കും, അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇമാം ഇബ്നു ജരീർ തബരി പറഞ്ഞത് രണ്ടാമത് വേറൊരു തഫ്സീർ ഇതിലുണ്ട്. അതെന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് അഹ്ലി കിതാബിൽപ്പെട്ടവരോട് ചോദിക്കാൻ, വമനില്ലദീന ഉമിറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ബിമസ്അലതിഹിം ദാലിക فقال بعضهم الذين امر بمسالتهم ذلك رسول الله صلى الله عليه وسلم مؤمن اهل الكتابين التوراه والانجيل وقال وفي بعض القراءات واسال الذين ارسلنا اليهم رسلنا قبلك കണ്ടോ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ കൽപ്പിക്കപ്പെട്ട ആരാണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട തൗറാത്തും ഇഞ്ചിലും നൽകപ്പെട്ട ആളുകൾ, യഹൂദികളും ക്രിസ്ത്യാനികളും അവിടെ ഉണ്ടല്ലോ, അവരിൽപ്പെട്ട മുഅ്മിനീങ്ങളോട് ചോദിച്ചു നോക്കുക, നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട ഏതെങ്കിലും വന്നിട്ടുള്ള ഏതെങ്കിലും നബി അള്ളാഹു അല്ലാത്ത ആരാധിക്കുവാൻ വേണ്ടി വല്ല തെളിവും അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടോ? അവരാർക്കും അറിയാൻ കഴിയില്ല, അവരെല്ലാവരും സമ്മതിക്കും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനൊരു ഖിറാഅത്തുണ്ട്,
വസ്അലില്ലദീന അർസൽനാ ഇലൈഹിം റസൂലനാ മിൻ ഖബലക, നിനക്കുമ്പ് നാം ഏതാളുകളിലേക്ക് നാം റസൂലുകൾ അയച്ചോ, ഏതൊരു സമുദായങ്ങളിലേക്ക് നാം അയച്ചോ, അവരോട് ചോദിക്കുക എന്നതാണ്. അതാണ് ഇമാം തബരി പറയാണ്, വൗലൽ ഖൗലൈനി ബിസ്സവാബി ഫീ തഅ്‌വീലി ദാലിക ഖൗല മൻ ഖാല ഉനിയ ബിഹി സൽ മുഅ്മിനീ അഹ്ലൽ കിതാബൈ. ഈ രണ്ടഭിപ്രായങ്ങളിൽ ശരിയോട് ഏറ്റവും യോജിച്ചത് അഹ്ലു കിതാബിൽപ്പെട്ട മുഅ്മിനീങ്ങളോട് ചോദിക്കുക എന്നതാണ്. കണ്ടോ? അപ്പൊ അതുകൊണ്ട് ആയത്തിനെ തെറ്റും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് വസൽമൻ അർസൽനാമിൻ ഖബലിക റസൂലുനാ എന്ന ആയത്തിനെ ശിർക്കിന്റെ തെളിവായിട്ട് ഓതിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എത്ര നമ്മൾ വെല്ലുവിളിച്ച് ഏതെങ്കിലും തഫ്സീലുകൾ കൊണ്ടുവാ, മരിച്ചുപോയ നബിമാരെ വിളിച്ച് തേടാം, അവരോട് ഇസ്തിഗാസ നടത്താം എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥമെന്ന് പറഞ്ഞ പൂർവ്വകാല മുഫസ്സിറുകൾ ആരെങ്കിലും ഉണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വതാല തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടി ഇറക്കിയിട്ടുള്ള വിശുദ്ധ ഖുർആനിൽ ശിർക്കിന് തെളിവുണ്ടാവുമോ? പക്ഷെ അങ്ങനെ ഉണ്ടെന്ന് വരുത്തി തീർത്തുകൊണ്ടാണ് സാധാരണക്കാരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കൂ മറ്റൊരു ഹദീസ്, അല്ലാഹുവല്ലാത്ത മഹാന്മാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായം ചോദിച്ചിരുന്നു എന്നതിന് തെളിവായി ഇവർ സാധാരണ ഉദ്ധരിക്കൽ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു പ്രാർത്ഥന ഹദീസ് ഇങ്ങനെയാണ്, മൻ നസല മൻസിലൻ സുമ്മ ഖാൽ അഊദു ബികലിമാത്തില്ലാഹി തമ്മതി മിൻ ശർരി മാ ഖലഖ് ലം യദുർഹു ശൈഉൻ ഹത്താ യർതഹില മിൻ മൻസിലിഹി ദാലിക. ഇമാം മുസ്ലിമാണ് ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. ആരെങ്കിലും ഒരു താവളത്തിൽ ഇറങ്ങി അവിടെ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു, അള്ളാഹുവിന്റെ സമ്പൂർണ്ണ വചനങ്ങൾ മുഖേന അവൻ സൃഷ്ടിച്ച എല്ലാത്തിന്റെയും കെടുതിയിൽ നിന്നും ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു എന്ന് ഒരാൾ പ്രാർത്ഥിച്ചാൽ, അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്ന് ഒരു താവളത്തിൽ ഇറങ്ങിയ പാട് ദുആ ചെയ്താൽ, അയാൾ ആ താവളത്തിൽ നിന്ന് നീങ്ങുന്നതുവരെ അയാൾക്ക് ഒരു ഉപദ്രവവും ഉണ്ടാവുന്നതല്ല. ഇവിടെ കലിമാത്തുല്ലാഹി തമ്മ, അള്ളാഹുവിന്റെ സമ്പൂർണ്ണ വചനങ്ങൾ, ഇവിടെ കലിമാത്തുല്ലാഹി കൊണ്ട് ഉദ്ദേശം അർവാഹികളാണ്, ആത്മാക്കളാണ് എന്ന് റാജി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മരിച്ചുപോയ ആത്മാക്കളോടും പ്രാർത്ഥിക്കാം, ഇസ്തിഗാസ നടത്താം, അത് ഖുർആനിൽ തന്നെ ഉണ്ടെന്നാണ് റാജി പറയുന്നത് എന്നൊക്കെ പറയാറുണ്ട്. വാസ്തവത്തിൽ ഈ ഹദീസ് എന്താണ് അതിന്റെ ഉദ്ദേശമെന്ന് ഹദീസ് വായിച്ചിട്ടുള്ള മുഹദ്ദിസുകൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ വചനങ്ങൾ കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അവിടെ ഉന്നതാത്മാക്കളാണെന്ന് റാജി തഫ്സീറിൽ പറഞ്ഞതുകൊണ്ട് മഹാന്മാരാത്മാക്കളോട് സഹായം തേടാമെന്ന് ഖുർആനിലുണ്ടെന്ന സമർത്ഥിക്കുന്ന രീതിയിലാണ് ആളുകളോട് പറയാറുള്ളത്. വാസ്തവത്തിൽ കലിമാത്തുള്ള കൊണ്ട് ഉദ്ദേശം എന്താണെന്ന് റാജി തന്നെ അതിൽ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം തത്വചിന്തകന്മാർ പറയുന്നു അവർക്ക് ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഉന്നതാത്മാക്കളാണ് ഉദ്ദേശം എന്ന് പറയുന്നത്. ഈ ഫൽസഫക്കാരെന്ന് പറഞ്ഞാൽ തന്നെ മുസ്ലിമീങ്ങൾക്ക് സ്വീകാര്യമല്ല. ഫിലോസഫി എന്ന് പറയുന്നത് ഇസ്ലാമിന് നേരെ ഘടകവിരുദ്ധമായ ഒരാദർശമാണ്. നുബുവത്തൊക്കെ ആളുകൾ പരിശ്രമം കൊണ്ട് നേടിയെടുക്കുന്നതാണ് എന്നുപോലെയുള്ള പഴച്ച വാദങ്ങൾ ഉള്ളതുകൊണ്ട് ഫലാസിഫത്ത് ഫിലോസഫർമാർ കുഫറിലേക്ക് പോയിരിക്കുന്നു എന്ന് വലമാക്കള് ഫത്വ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളെ വാക്ക് നമുക്ക് എങ്ങനെയാണ് സ്വീകരിക്കാൻ പറ്റുക? ഒരിക്കലും സ്വീകരിക്കാൻ പറ്റൂല. അഊദു ബികലിമാത്തില്ലാഹി തമ്മത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് അവിടെ തന്നെ ഇതിന്റെ മുകളിൽ റാജി തന്നെ പറഞ്ഞു, അമ്മാ ഖൗലു അഊദു ബികലിമാത്തില്ലാഹി തമ്മ ഫഅലം അന്നൽ മുറാദ ബികലിമാത്തില്ലാ ഹുവ ഖൗലുഹു തആല ഇന്നമാ ഖൗലുനാ ലിശൈഇൻ ഇദാ അറദ്നാഹു അൻ നഖൂല ലഹു കുൻ ഫയകൂൻ. ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടാവുക എന്ന് അള്ളാഹു ഉദ്ദേശിച്ചാൽ ആ ഉദ്ദേശിക്കപ്പെട്ട വസ്തുവിനോട് അള്ളാഹു കുൻ, നീ ഉണ്ടാവുക എന്ന് പറയുകയേ വേണ്ടു, അപ്പോഴേക്കും അത് ഉണ്ടാവുകയായി. ആ കുൻ എന്ന വാചകമാണ് ഇവിടെ കലിമത്തുള്ള കൊണ്ട് ഉദ്ദേശം എന്ന് പറഞ്ഞ ഒരു താവളത്തിൽ നമ്മൾ ചെന്നിറങ്ങിയാൽ അവിടെ നമുക്ക് നേരെ വരാനിടയുള്ള മുഴുവൻ ആപത്തുകളെയും തടുക്കാൻ അള്ളാഹുവേ നിന്റെ കുൻ എന്ന കലിമത്ത്, നിന്റെ കൽപ്പന ഉണ്ടാകുക എന്ന കൽപ്പന അതുണ്ടാകണേ. അപ്പൊ അതുണ്ടായാൽ എല്ലാ ആപത്തുകളെയും അത് തടുക്കും. അള്ളാഹുവിന്റെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിലും നടപ്പിലാകുന്ന അവന്റെ കൽപ്പനയാണത്. അതിന് യാതൊരു തടസ്സം ഉണ്ടാവില്ല. ഉണ്ടാവട്ടെ എന്ന് അള്ളാഹു പറഞ്ഞാൽ അതുണ്ടാവുകയായി. ഇതാണ് അതിന്റെ ശരിയായ അർത്ഥം. അപ്പൊ അള്ളാഹുവിന്റെ വചനമാണ് അവിടെ ഉദ്ദേശം, അല്ലാതെ ഈ പറഞ്ഞ പോലുള്ള ആത്മാക്കളോ അല്ലെങ്കിൽ ഉന്നതാത്മാക്കളോ ഒന്നുമല്ല. എന്നിട്ട് അതിനുശേഷം നബിമാരും ഔലിയാവും ഒക്കെ അള്ളാഹുവിനോട് അഭയം തേടിയതിന്റെ ഉദാഹരണങ്ങൾ ആയത്തുകളും ഹദീസുകളും ഉദ്ധരിച്ച് 3 പേജോളം തഫ്സീർ റാസിയിൽ അയാൾ സമർത്ഥിച്ചു. അതൊക്കെ ഫാത്തിഹ സൂറത്തിന്റെ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നതിന്റെ തഫ്സീറിലാണ് ഇയാൾ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതൊന്നും എടുക്കുന്നില്ല. നബിമാരും ഔലിയാക്കളും ഒക്കെ അള്ളാഹുവിനോടാണ് അഭയതേട്ടം നടത്തിയത് എന്നതിനുള്ള ആയത്തും ഹദീസും ഒക്കെ ഉദ്ധരിച്ചു. അതിനുശേഷം ഫൽസഫക്കാരിൽ ഇങ്ങനൊരു അഭിപ്രായമുണ്ട്, വായിലും സബതഫിയ ഇൽമിൽ മഅഖൂലാത്തി, തത്വശാസ്ത്രത്തിന്റെ വിജ്ഞാനം അതിൽ ഇങ്ങനെ സ്ഥിരപ്പെട്ടിട്ടുണ്ട്, ആലമല്ലർവാഹ് അന്ന ആലമല്ലർവാഹി മുസ്തൗലിന്നല ആലമിൽ അജ്സാം. കണ്ടോ, ആത്മാക്കളുടെ ലോകമാണ് ഈ ഭൗതിക ലോകത്തെ, അതായത് ശരീരങ്ങളുടെ ലോകത്തിന്മേൽ ആധിപത്യം ചെലുത്തിയിട്ടുള്ളത്. വൈന്യമാഹിയൽ മുദബിറാത്ത് വ്യാധി ഇനി ഉമൂരി ഹാതല്ലാലം, അവരാണ് ഈ ലോകത്തെ കാര്യങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. കമാകാലത്താല അള്ളാഹു പറഞ്ഞതുപോലെ വൽ മുദബിറാത്തി അമ്ര, സൂറത്തിൻ്റെ അമ്ര എന്നത് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, മലക്കുകളാണ്. അഴുദ്ബി കലിമാത്തില്ലാഹി താമ്മ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഇസ്തിആദത്തു മിനൽ അർവാഹിൽ ബശരിയതി ബിൽ അർവാഹിൽ ആലിയ, മനുഷ്യാത്മാക്കൾ ഉന്നതാത്മാക്കളോട് അഭയം തേടലാണ്. അൽ മുഖത്തസി താഹിറത്തി ത്വയ്യിബ, വിശുദ്ധരും പരിശുദ്ധരുമായ ആത്മാക്കളോട്. ഫീ ദഫ്ഫി ശുറൂരിൽ അർവാഹിൽ ഖബൈസ, അണ്ടോ, ദുഷിച്ച ആത്മാക്കളുടെ ഷെറിൽ നിന്നും. ദുഷിച്ച ആത്മാക്കൾ എന്ന് ഉദ്ദേശിക്കുന്നത് ആരാ, ശൈത്താന്മാരാണ്. ഉന്നതാത്മാക്കൾ ഉദ്ദേശിക്കുന്ന ആരാ, മലക്കുകളാണ്. അപ്പൊ പിശാചുക്കളുടെ ഷെറിൽ നിന്നും മലക്കുകളുടെ സഹായം കിട്ടാൻ വേണ്ടി, മലക്കുകൾ ആ പിശാചുക്കളെ തടുക്കാൻ വേണ്ടി, അതിനാണ് ഔദു കലിമാത്തില്ലാഹി താമ നിന്റെ സമ്പൂർണ്ണ വചനങ്ങൾ ഞാൻ അഭയം തേടുന്നു എന്ന് പറയുന്നത് എന്നാണ് അദ്ദേഹം ഇവിടെ സ്ഥാപിക്കുന്നത്. അദ്ദേഹം ഉദ്ദേശിച്ചത് മലക്കുകളാണ്, പക്ഷെ ഇവരെന്താക്കി, ഉന്നതാത്മാക്കൾ എന്ന് പറഞ്ഞാൽ മഹാന്മാരുടെ ആത്മാക്കളാണ് എന്ന് മാറ്റി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വൽമുദബ്ബിറാത്തി അമ്ര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലക്കുകളാകുന്നു. അള്ളാഹു ഈ ദുനിയാവിൽ പല കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ആര് മുഖേനയാണ്, മലക്കുകൾ മുഖേനയാണ്. അപ്പൊ ഈ പ്രാർത്ഥന നമ്മൾ നടത്തിയാൽ അള്ളാഹു മലക്കുകളെ കൊണ്ട് നമ്മൾ അവിടെ സഹായിക്കും, അവിടെ എല്ലാവിധ ഷെറിൽ നിന്നും, പൈശാചിക ഷെറുകളിൽ നിന്നും അവൻ നമ്മെ സഹായിക്കും എന്ന് മാത്രമാണ് ഉദ്ദേശിച്ച്. പക്ഷേ ഉന്നതാത്മാക്കൾ എന്ന് കണ്ടപ്പോ അത് മൊയ്തീൻ ഷെയ്ഖിന്റെയും ദിഫായ് ഷെയ്ഖിന്റെയും ഒക്കെ ആത്മാക്കളാണ് എന്ന രൂപത്തിൽ വ്യാഖ്യാനിച്ചിട്ട് ഷിർക്കിന് തെളിവുണ്ടാക്കുകയാണ്. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഖുർആൻ സൃഷ്ടിയല്ല എന്നതിന്റെ തെളിവായിട്ട് ഈ ഹദീസിനെ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു തർക്കം മുമ്പ് കാലത്തുണ്ടായിരുന്നു ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ കാലത്ത്. ഖുർആൻ അള്ളാഹിന്റെ വചനാണല്ലോ, അതവന്റെ സൃഷ്ടിയാണോ അല്ലയോ എന്ന തർക്കം. അത് അദ്ദേഹം പറഞ്ഞു അത് അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല, സൃഷ്ടിയ മഖ്ലൂഖാണെന്ന് ഖുർആനെ പറ്റി വിശ്വസിക്കാൻ പാടില്ല. അതിന് തെളിവായിട്ട് അദ്ദേഹം ഈ ഹദീസ് പറഞ്ഞു, അള്ളാഹുവിന്റെ വചനങ്ങൾ മുഖേന അള്ളാഹുവിന്റെ റസൂൽ അഭയം തേടിയിട്ടുണ്ട്, സൃഷ്ടികളോടൊരിക്കലും റസൂൽ അഭയം തേടുകയില്ല. ഇത് ഫതഹുൽ ബാരിയിൽ ഇമാം ഖത്താബി പറഞ്ഞതായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. കാൻ അഹമ്മദ് യസ്തദില്ലു ബിഹാദൽ ഹദീസ് അലാ അന്ന കലാം അല്ലാഹി ഗൈറു മഖ്ലൂഖ്, അള്ളാഹുവിന്റെ കലാം സൃഷ്ടിയല്ല എന്നതിന് അഹ്ലു സുന്നത്തിന്റെ ഇമാമായി ഇമാം അഹമ്മദ് ഈ ഹദീസ് തെളിവാക്കിയിട്ടുണ്ട്. കാരണം വയഹ്തജു അദ്ദേഹം തെളിവ് പറയുന്നത് ബിഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യാ യസ്തഈദു ബിമഖ്ലൂഖ്, സൃഷ്ടികളോടൊരിക്കലും തന്നെ റസൂലുള്ള അഭയം തേടുകയില്ല. അപ്പൊ ഇവർ പറയുന്നത് എന്താ, സൃഷ്ടികളോട് അഭയം തേടാം, തേടിയിട്ടുണ്ട് റസൂൽ എന്ന് റാദി പറഞ്ഞു. ഇമാം അഹമ്മദ് പറഞ്ഞ എന്താ, റസൂൽ ഒരിക്കലും സൃഷ്ടികളോട് അഭയം തേടൂല, അള്ളാഹിനോട് അഭയം തേടുള്ളൂ. ഇതിലേതാ നമ്മൾ സ്വീകരിക്കേണ്ടത്, റാദി പറഞ്ഞ ഫൽസഫക്കാരുടെ അഭിപ്രായമാണോ, അല്ല അദ്ദേഹം തന്നെ പറഞ്ഞ ഹദീസ് ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അഭിപ്രായമാണോ, ഇമാം അഹമ്മദ് ഈ പറഞ്ഞതാണോ, ഇതല്ലേ അഹ്ലു സുന്നത്തിന്റെ രീതി. അപ്പൊ ഫൽസഫക്കാരെന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഈ ലോകം പണ്ടേ ഉള്ളതാണ് അവർക്ക് വാദമുണ്ട്, ഈ ലോകം ആരും ഉണ്ടാക്കിയതല്ല, ഇത് പണ്ടേ ഉള്ളതാണ്, ആ വാദം നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ. അങ്ങനെ എന്തെല്ലാം ഈ സോക്രട്ടീസിന്റെ അരിസ്റ്റോട്ടലിന്റെ ഒക്കെ വാദങ്ങള്, ഇബ്നു സീനയുടെ വാദങ്ങള്, അതെല്ലാം തനിച്ച കുഫറാണ്, അതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുക, അവരൊക്കെ ഔലിയാക്കന്മാരെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന പോയത്തക്കാര് ഇക്കാലത്തുണ്ട്. അതുകൊണ്ട് അതൊരിക്കലും നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ഇസ്ലാമിക മാർഗത്തെ പഴച്ചുപോയ ഫൽസഫക്കാരുടെ വാദം നമുക്ക് സ്വീകരിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോടോ അവന്റെ സിഫത്തുകളോടോ അഭയം തേടിയിട്ടുണ്ട്, കേട്ടോ, അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ സിഫത്തുകൾ മുഖേന അള്ളാഹുവിനോട് അഭയം തേടിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഊദു ബിഇസ്സതിക, ഞാൻ നിന്റെ ഇസ്സത്ത് മുഖേന അഭയം തേടുന്നു എന്ന് പറഞ്ഞാൽ ഇസ്സത്തെ കാക്കണേ, അള്ളാഹുന്റെ കുദരത്തെ കാക്കണേ എന്ന് പറയാൻ പറ്റുമോ, പാടില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അള്ളാഹുന്റെ സിഫത്തിനെ വിളിച്ച് തേടാൻ പാടില്ല, പക്ഷെ അള്ളാഹിന്റെ സിഫത്ത് മുഖേന അള്ളാഹിനോട് ചോദിക്കാം. നിന്റെ ഇസ്സത്ത് മുഖേന, ഇപ്പൊ നമ്മളില്ലേ വേദനക്കുള്ള മന്ത്രം അല്ലേ, ഒരു വേദന ഉള്ള സ്ഥലത്ത് കൈവച്ചിട്ട് മന്ത്രിക്കാൻ പറഞ്ഞത് ബിസ്മില്ല എന്ന് മൂന്ന് പ്രാവശ്യം പറയണം, എന്നിട്ട് അഊദു ബിഇസ്സതില്ലാഹി വഖുദ്റതിഹി മിൻ ഷർരി മാ അജിദു വഹാദിർ, ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു അവന്റെ ഇസ്സത്തും അവന്റെ ഖുദ്റത്തും മുഖേന, ഞാൻ ഇനി അനുഭവിക്കുകയും എനിക്ക് അധികമായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്ന ഈ വേദനയിൽ നിന്നും. അത് ഏഴ് തവണ പറയണമെന്നാണ് വേദനക്കുള്ള മന്ത്രം. അപ്പൊ അള്ളാഹിന്റെ ഇസ്സത്തും അള്ളാഹിന്റെ ഖുദ്റത്തും മുഖേന അള്ളാഹുവിനോട് തേടാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞതായിട്ട് ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ്. അത് അദ്ദേഹം ഉദ്ധരിക്കുന്നത് സത്യം ചെയ്യൽ പറയുന്ന ഭാഗത്താ. അള്ളാഹിനെ കൊണ്ടും സത്യം ചെയ്യാം, അള്ളാഹുവിന്റെ സിഫത്ത് കൊണ്ടും സത്യം ചെയ്യാം. അപ്പൊ അള്ളാഹുവാണ് സത്യം എന്ന് പറയുന്നത് പോലെ തന്നെ അള്ളാഹുവിന്റെ ഖുദ്റത്താണ് സത്യം, അള്ളാഹുവിന്റെ ഇസ്സത്താണ് സത്യം എന്ന് പറയാം. അതിന് തെളിവായിട്ടാണ് അദ്ദേഹം ഇത് കൊടുക്കുന്നത്. അപ്പൊ അവിടെ ഫതഹുൽ ബാരിയിൽ പറയാണ്, ഔദു ബിഇസ്സത്തിക എന്നത് ഒരു പ്രാർത്ഥനയല്ലേ, അവിടെ സത്യം ചെയ്യുന്നതില്ലല്ലോ എന്ന് ചില ആളുകൾ ചോദിച്ചാൽ അതിന് അദ്ദേഹം ഇബ്നു ഹജ്ജർ അസ്ഖലാനി പറയാണ്, മറുപടി ആയിട്ട് പറയാ, വജ്ഹുൽ ഇസ്തിദ്ലാലി ബിഹി അലൽ ഹലിഫ് ബിഇസ്സത്തില്ലാ, അള്ളാഹുവിന്റെ ഇസ്സത്ത് കൊണ്ട് സത്യം ചെയ്യാം എന്നതിന് ഇതിനെ തെളിവാക്കുന്നത്, അന്നഹു വഇൻ കാന ബിലഫ്ളി ദുആ, അതൊരു പ്രാർത്ഥനാ രൂപത്തിലാണ് ഉള്ളതെങ്കിലും, ലാക്കിന്നഹു ലാ യുസ്തആദു ഇല്ലാ ബില്ലാ ഔ ബിസിഫത്തിൻ മിൻ സിഫാത്തി ദാതിഹി, അള്ളാഹുവിനോടോ അവന്റെ ദാത്തിയായ സിഫത്തുകൾ മുഖേനയോ അല്ലാതെ ഒരു ഇസ്തിആദത്തും ഒരു അഭയതേട്ടവും പാടില്ല. അപ്പൊ അള്ളാഹുവിനോട് നേരിട്ട് കാവൽ ചോദിക്കാം, അള്ളാഹുവിന്റെ സിഫത്തിനെ ഇടയാറിലാക്കിക്കൊണ്ട് അതിന്റെ തവസിലാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അള്ളാഹുവിനോട് കാവൽ ചോദിക്കാം. ഇതാണ് ആ ബാബും ഇതും തമ്മിലുള്ള ബന്ധമെന്ന് അസ്കലാനി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, കലിമാത്തുല്ലാഹി താമത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് അള്ളാഹുവിന്റെ വചനമാണ് ഉദ്ദേശം. അള്ളാഹുവിന്റെ വചനം എന്ന് പറഞ്ഞാൽ കുൻ എന്ന അള്ളാഹുവിന്റെ കൽപ്പന, നമുക്ക് എന്തൊരു സ്ഥലത്ത് ചെന്നിറങ്ങിയാലും അവിടെയുള്ള എല്ലാ ഷെറിൽ നിന്നും തടുക്കാൻ ആരെ കൊണ്ടേ സാധിക്കുള്ളൂ, അള്ളാഹിനെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഔദു ബികലിമാത്തില്ലാഹി താമത്തി മിൻ ഷർരി മാ ഖലഖ് എന്ന് പറഞ്ഞാൽ, ഇത് വൈകുന്നേരം 3 തവണ അസറിന് ശേഷം മഗ്രിബിന് മുമ്പായിട്ട് പറയൽ നിത്യ ദിക്റായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല കുട്ടികൾക്ക് മന്ത്രിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസനും ഹുസൈനും 2 തൊടയിലും ഇരുത്തിയിട്ട് മന്ത്രിച്ചതായിട്ട് കാണാം. ഉഈദുകുമാ ബികലിമാത്തില്ലാഹി താമ്മ, അള്ളാഹുവിന്റെ സമ്പൂർണ്ണ വചനങ്ങൾ മുഖേന നിങ്ങൾക്ക് 2 പേർക്കും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു. മിൻകുലി ശൈത്താനി വഹാമ്മ വമിൻകുലി ഐനില്ലാമ്മ, എല്ലാ പിശാചുക്കളിൽ നിന്നും, എഴ ജന്തുക്കളിൽ നിന്നും, എല്ലാ ദുഷ്ട കണ്ണുകളിൽ നിന്നും, അപ്പൊ കണ്ണേറിൽ നിന്നും, പിശാചിൽ നിന്നും, അതുപോലെ എഴജന്തുക്കളിൽ നിന്നുമൊക്കെ പേരമക്കൾക്ക് വേണ്ടി റസൂലുള്ളാ മന്ത്രിച്ചപ്പോൾ, അള്ളാഹിനോട് രക്ഷ ചോദിച്ചപ്പോൾ അവിടെയും ഉപയോഗിച്ചെന്താ, അള്ളാഹുവിന്റെ സമ്പൂർണ്ണ വചനങ്ങൾ മുഖേനയാണ്. അപ്പൊ എന്തു ആപത്തുണ്ടെങ്കിലും ആ ആപത്തിനെ തടുക്കാൻ അള്ളാഹിന്റെ കൽപ്പനയുണ്ടാകട്ടെ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇബ്രാഹിം നബി, ഇസ്ഹാഖ് നബിക്കും ഇസ്മായിൽ നബിക്കും ഇതുപോലെ മന്ത്രിച്ചിരുന്നു എന്നും അവിടെ തന്നെ എടുത്തു പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ കലിമാത്തുള്ളാ എന്ന് പറഞ്ഞ ആത്മാക്കളാണ്, ആത്മാക്കളോട് ഇസ്തിഗാസ നടത്താം, ആത്മാക്കളെ ശരണമെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ ശിർക്കിലേക്ക് നയിക്കുന്നത് ശുദ്ധ ദുർവ്യാഖ്യാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി മറ്റൊരു ന്യായം പറയാറുള്ള എന്താണോ, മഹാന്മാരെ കുറിച്ച് കലിമത്തുല്ലാ എന്ന് പറയാം, കാരണം ഈസാ നബിയെ കുറിച്ച് കലിമത്തുല്ലാ എന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്. അത് ശരിയാണ്, ഈസാ നബിയെ സംബന്ധിച്ച് ഇന്നമൽ മസീഹ് ഈസാ ബിനു മറിയമ റസൂലുല്ലാ, മറിയമിന്റെ മകൻ ഈസാ മസീഹ് അള്ളാഹുവിന്റെ ദൂതനും, വകലിമത്തു അൽഖാഹ ഇലാ മറിയം, അള്ളാഹുവിലേക്ക് അള്ളാഹു ഇട്ടുകൊടുത്ത അവന്റെ വചനവുമാകുന്നു. കണ്ടോ, അപ്പൊ അള്ളാഹു ഇട്ടുകൊടുത്ത വചനം എന്ന് പറഞ്ഞാൽ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്, അത് കുൻ എന്ന അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആദം നബി എങ്ങനെ ഉണ്ടായോ അങ്ങനെ ഉണ്ടായ വ്യക്തിയാണ് അദ്ദേഹം. അതും വേറെ ആയത്തിൽ സൂറത്ത് ആലി ഇംറാനിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ന മഥൽ ഈസ ഇൻദല്ലാ കമഥലി ആദം ഖലഖഹു മിൻ തുറാബ് തുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ. കണ്ടോ, ഈസാ നബിയുടെ ഉദാഹരണം അള്ളാഹുവിന്റെ അടുക്കൽ ആദം നബിയുടെ ഉദാഹരണം പോലെ തന്നെയാണ്. ആദം നബിയെ മണ്ണിൽ നിന്നും അള്ളാഹു രൂപപ്പെടുത്തി എന്നതിന് ശേഷം കുൻ, നീ ഉണ്ടാവുക എന്ന് പറഞ്ഞു, ഫയകുൻ അപ്പോൾ ഉണ്ടാവുകയായി. അതുപോലെ മറിയമിന്റെ ഗർഭപാത്രത്തിൽ അള്ളാഹുവിന്റെ കുൻ എന്ന കൽപ്പന പ്രകാരം ഉണ്ടായ വ്യക്തിയാകുന്നു ആര്, ഈസാ നബി അലൈഹി ഇസ്ലാം അല്ലേ. പിതാവില്ലാതെ മറിയമിലൂടെ അള്ളാഹു കുൻ എന്ന അള്ളാഹിന്റെ വചനപ്രകാരമുണ്ട്. അതുമാണ് കലിമത്തുള്ള കൊണ്ട് ഉദ്ദേശം. അല്ലാതെ ഇവർ പറയുന്ന ഉന്നതാത്മാക്കൾ എന്ന് പറയാൻ വേണ്ടിയുള്ള തെളിവായിട്ട് ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യമല്ല അത്. ഇതുപോലെ തെളിവായി പറയുന്ന മറ്റൊരു കാര്യമാണ്, അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ തന്റെ അടിമയെ പ്രഹരിക്കുന്നു. ആ സന്ദർഭത്തിൽ അടിമ ഔദു ബില്ലാ ഔദു ബില്ലാ എന്ന് പലവട്ടം പറഞ്ഞു. അപ്പോഴൊന്നും അടി നിർത്തിയില്ല. ഔദു ബി റസൂലില്ലാ, കണ്ടോ, അള്ളാഹുവിൽ അഭയം തേടുന്നുണ്ടപ്പോ നിർത്തിയില്ല. ഔദു ബി റസൂലില്ലാ, ഞാൻ അള്ളാഹിന്റെ റസൂലിൽ അഭയം തേടുന്നു എന്ന് പറഞ്ഞപ്പോ അടി നിർത്തി. കണ്ടോ, അപ്പൊ അള്ളാഹിന്റെ റസൂലിനോട് അഭയം തേടാന്ന് കിട്ടിയില്ലേ, എന്താ തട്ടിപ്പ് നോക്കി നിങ്ങള്. സംഗതി എന്താണോ, അബു മസൂദ് ഇങ്ങനെ അടിമ അടിക്കുക, ഔദു ബില്ലാ ഔദു ബില്ലാ എന്ന് നടക്കുക, അടി നിർത്തില്ല. അപ്പൊ അബു മസൂദിന്റെ ബാക്കിലൂടെ റസൂൽ കണ്ടിട്ട് ഇങ്ങനെ വരുന്നുണ്ട്, അബു മസൂദ് നിങ്ങൾ സൂക്ഷിക്കണം സൂക്ഷിക്കണം എന്നിട്ട്, നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് വരുന്നുണ്ട്, ശാസിച്ചോണ്ട് വരുന്നുണ്ട്. അപ്പൊ അടിമക്ക് നേരെ റസൂലിനെ കാണാം, ഇയാൾ ഇങ്ങോട്ട് ഇരുന്നിക്കല്ല, അബു മസൂദ് അദ്ദേഹത്തിന് കാണൂലല്ലോ. അപ്പൊ റസൂലിനെ കണ്ടപാട് അയാൾ ഔദു ബി റസൂലില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും റസൂല് മുന്നിലെത്തി. റസൂലിനെ കണ്ടപാട് അബു മസൂദിന്റെ കൈ പേടിച്ചിട്ട് വടിയുടെ കയ്യിൽ നിന്ന് വീണുപോയി. അപ്പൊ റസൂൽ അദ്ദേഹത്തെ താക്കീത് ചെയ്യുകയും ചെയ്തു. അതാണ് സംഭവത്തിൽ ആക്കിയെങ്കിലും തർക്കമുണ്ടോ, നേർക്ക് നേരെ ഒരാൾ റസൂൽ വന്നാല് എന്നെ രക്ഷിക്കണേന്ന് പറയണേ, അതിൽ തെറ്റുണ്ടോ? പക്ഷെ അത് കേൾക്കുന്ന ആളുകൾ എന്താ പറയുക, കണ്ടോ ഔദുബില്ല എന്നിട്ട് അടി നിർത്തിയില്ല, ഔദുബി റസൂൽ ഇല്ലാന്ന് അടി നിർത്തി, അപ്പൊ റസൂലിനോട് സഹായം തേടാം. ഈ രൂപത്തിലാണ് സാധാരണക്കാരെ തെറ്റിയത്. കാരണം പോയോക്കില്ല ആളുകൾ. അനബി മസൂദ് ആദ്യത്തെ ഇങ്ങനെയാണ്, മുസ്ലിമിന്റെ ഹദീസ് അന്നഹു കാന യദ്രിബു ഗുലാമഹു ഫജഅല യഖൂൽ ഔദു ബില്ലാ ഖാല ഫജഅല യദ്രിബുഹു ഫഖാല ഔദു ബി റസൂലില്ലാ ഫതറകഹു കണ്ടോ അടിച്ചപ്പോ ഔദു ബില്ലാ പറഞ്ഞപ്പോ വൃത്തിയിൽ ഔദു ബി റസൂലില്ലാ പറഞ്ഞപ്പോ വിട്ട് ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വല്ലാഹി ലല്ലാഹു അഖദർ അലൈക മിൻക അലൈഹി നിനക്ക് ഈ അടിമയെ ശിക്ഷിക്കാൻ കഴിയുന്നതിനേക്കാൾ ഏറെ അള്ളാഹുവിന് നിന്റെ മേൽ കഴിവുണ്ടെന്ന് മറക്കരുത് അബൂ മസൂദ് എന്ന റസൂല് അദ്ദേഹത്തെ താക്കീത് ചെയ്യുകയും ചെയ്തു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ തെളിഞ്ഞ മാർഗത്തിലൂടെയുള്ള സഹായതായിട്ടാണ് നമ്മളൊരാൾ അടിക്കുമ്പോൾ ഒരാൾ ഒരു മോമക്കാനെ രക്ഷിക്കണേ എന്നു മോമക്കാനെ കണ്ടപ്പോ അത് തെറ്റാ മരിച്ച മോമക്കാനെ വിളിച്ചാണ്ട് ഇവിടുന്ന് കവർ കിടക്കുന്ന മോമക്കാനെ വിളിച്ചാണ്ട് പറഞ്ഞു അതല്ലേ തെറ്റ്. അപ്പൊ രണ്ടും കൂടി കൂട്ടിക്കുഴക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ മസൂദിനെ ചാധിച്ചുകൊണ്ട് പിന്നിലൂടെ വരുന്നുണ്ട്. പക്ഷെ അബൂ മസൂദ് അൽ ബദ്രി റളിയല്ലാഹു അൻഹു അത് അറിഞ്ഞില്ല, കാരണം അദ്ദേഹത്തിന് വൈവറിയില്ലല്ലോ. അപ്പൊ അസാധാരണ മാർഗത്തിലുള്ള സഹായതേട്ടമല്ല യഥാർത്ഥത്തിൽ ഇവിടെ. പിന്നെ റസൂലിനോട് അഭയം തേടുന്നു എന്ന് പറഞ്ഞപ്പോ എവിടെയോ ഉള്ള റസൂലിനോട് അഭയം തേടിയതല്ല, കൺമുന്നിൽ കണ്ട റസൂലിനോടാണ്. പിന്നെ നബി വന്നപ്പോൾ റസൂൽ മുമ്പിലേക്ക് വന്ന് ചാടിയപ്പോ റസൂലിന്റെ ആ ഗാംഭീര്യം കൊണ്ട് കയ്യുന്നിന്റെ ചാട്ടവാറ് വീണുപോയി എന്നാണ് ആര് പറയുന്നത്, അബൂ മസൂദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. കണ്ടോ ഫൽതഫത്തു ശബ്ദം കേട്ടപ്പോ ഞാൻ തിരിഞ്ഞു നോക്കി ഫൈദാഹു റസൂലുള്ളാ അപ്പൊ റസൂലുണ്ട് അവിടെ. ഫഖുൽതു യാ റസൂലുള്ളാ അല്ലാഹുവിന്റെ റസൂലഹു അഹറു ലിവജ്ഹില്ല ഞാൻ ഈ തച്ചതിന് പകരമായിട്ട് അവനെ ഞാൻ മോചിപ്പിക്കാൻ അല്ലാഹുവിന്റെ വജീഹിനു വേണ്ടി അവൻ ഇന്നു മുതൽ സ്വതന്ത്രനാണ്. അപ്പൊ റസൂല് പറയാണ് അമാലോ ലം തഫൽ ലലഫഹത് കന്നാർ ഔ ലമസ്ത കന്നാർ നീ ഇത് ചെയ്തില്ലെങ്കിൽ അവനെ നീ മോചിപ്പിച്ചില്ലായിരുന്നെങ്കിൽ നരകം നിന്നെ സ്പർശിക്കുമായിരുന്നു. എന്താ കാരണം? അങ്ങനത്തെ തെറ്റാണ് നീ ചെയ്തത്, ഈ അടിമ ഇങ്ങനെ വെറുതെ പ്രഹരിക്കാൻ പാടുണ്ടോ, അള്ളാഹു നിന്റെ കയ്യിലാക്കി തന്നല്ലേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത്. നബവി ഇമാം പറയാണ് ഖാലൽ ഉലമാ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട് ലഅല്ലഹു ലം യസ്മ ഇസ്തിആദതഹുൽ ഊലാ ലിശിദ്ദതി ഗളബിഹി കണ്ടോ ഈ അടിമ ഔദുബില്ല എന്ന് പറയുന്നൊന്നും ഇയാൾ കേൾക്കുന്നില്ല, ഇയാളുടെ ഗളബ് ഇളകിയിട്ട് ഗളബ് ഇന്റെ കാഠിന്യം കാരണം അതുകൊണ്ടായിരിക്കാം അബൂ മസൂദ് കേൾക്കാതെ പോലെ. കമാലം യസ്മ ഇദാ നബി മുമ്പ് നബിങ്ങനെ വിളിക്കണം അബൂ മസൂദ് വിളിക്കുന്നുണ്ട് അത് കേൾക്കാത്തത് പോലെ തന്നെ ഔദുബില്ല എന്നുള്ളതും കേട്ടിട്ടുണ്ടാവില്ല. അള്ളാഹു റസൂലിനെ കുളിച്ച് ഔദുബി റസൂലില്ല എന്ന് പറഞ്ഞപ്പോ റസൂൽ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലായി, അപ്പൊ നിർത്തിയതാണ് എന്നാര് പറഞ്ഞു ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. അവരൊക്കെ ഹദീസിനെ ശരിക്കും വ്യാഖ്യാനിച്ചതാ, പക്ഷെ ഇവരെ എന്താക്കി ഇസ്തിഖാസക്ക് തെളിവായിട്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതൊക്കെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പൊതൊക്കെ ആദർശ ഡയരി എന്നൊക്കെ പറഞ്ഞിട്ട് ബുക്ക് ഇറക്കുക, ചെറിയ ചെറിയ പോക്കറ്റ് ബുക്കുകൾ, എന്നിട്ട് അതിൽ ഈ ശിർക്കിന്റെ തെളിവുകളും ഉണ്ട് ഇങ്ങനെ ചെറുപ്പക്കാർ നടക്കുക, എന്നിട്ട് അതിങ്ങനെ വാട്സപ്പിൽ വിടുക തർക്കിക്കുക, എന്താണ് ശിർക്കിന് തെളിവുണ്ടാക്കാൻ എന്തൊരാവേശമാണ്. ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണല്ലോ ശിർക്ക് ഇവിടെ ഇങ്ങനെ തഴച്ചു വളരുന്നത്. കാരണം ആളുകളെ നരകത്തിലെത്തിക്കാം, ഭൂരിപക്ഷം ആളുകളെ നരകത്തിലെത്തിക്കാൻ അള്ളാഹുവിനോട് വെല്ലുവിളി നടത്തി പോകുന്നവനാണ് ഷെയ്ത്താനും. അപ്പൊ അതിനു വേണ്ട സൗകര്യമൊക്കെ അവൻ ചെയ്തു കൊടുക്കണല്ലോ, ഇവക ദുർവ്യാഖ്യാനൊക്കെ പഠിപ്പിക്കുന്നതിൽ ഷെയ്ത്താന് നല്ല പങ്കുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ ഈമാൻ സംരക്ഷിക്കണം. നമ്മുടെ സുഹൃത്തുക്കളും ബന്ധപ്പെട്ടവരും ഇത്തരം ശിർക്കിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് യഥാർത്ഥ തൗഹീദിന്റെ സന്ദേശം നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്, നമുക്ക് അവരോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. കാരണം ശിർക്കോടുകൂടി മരിച്ചവൻ ഒരിക്കലും സ്വർഗം കാണുകയില്ല എന്നത് വളരെ അറിയപ്പെട്ടുള്ള സംഗതിയാണ്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മേവരെയും തൗഹീദിൽ അവസാന ശ്വാസം വരെയും ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ വിളിച്ച് ഇസ്തിഖാസ നടത്താൻ സാധാരണക്കാർക്കിടയിൽ പ്രചരിപ്പിച്ചിട്ടുള്ള മറ്റൊരു തെളിവാണ് അത്തഹിയാത്തിലെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. അണ്ടോ അസ്സലാമു അലൈക അയ്യുഹൻ നബിയേ, നബിയെ നിങ്ങൾക്ക് സലാം ഉണ്ടാകട്ടെ. നമ്മൾ പറയണില്ലേ അവ നബിയെ വിളിക്കാലോ, നബിയെ വിളിച്ചില്ലേ നമ്മൾ. യഥാർത്ഥത്തിൽ നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹും അവന്റെ അടിമയും തമ്മിലുള്ള ഒരു മുനാജാത്താണ്. അതിൽ റസൂലിനോടുള്ള ഒരു മുനാജാത്തുമില്ല. അങ്ങനെ സൃഷ്ടികളോട് മുനാജാത്ത് ഉണ്ടെന്ന് വിശ്വസിച്ചാൽ നിസ്കാരം ബാത്തിലാവും. ഇവരന്റെ ഫിക്കന്റെ കിതാബിൽ പഠിപ്പിക്കുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. യഥാർത്ഥത്തിൽ എന്താ അവിടെ ഉള്ളത്? അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹി അസ്സലാമു അലൈക അയ്യുഹ നബിയു. ഇത് നബി നബിയെ തന്നെ വിളിച്ചതാണോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തഹിയാത്തിൽ എന്താ ചൊല്ലിയത്? ഇതേ പ്രാർത്ഥനയെ ചൊല്ലിയത്. അപ്പൊ റസൂലുള്ളാഹി തന്നെ സലാം ചൊല്ലിയതാണോ? അല്ല, റസൂലിനെ തന്നെ വിളിച്ച് ഇസ്തിഖാസ നടത്തിയതാണോ? ഒരിക്കലുമല്ല. മാത്രല്ല ഈ സലാം പറയുന്നത് റസൂല് കേൾക്കുന്നില്ല എന്നും അതെത്തിക്കാൻ അള്ളാഹു ചില മലക്കൾ ഏർപ്പാടി എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. നിങ്ങൾ എനിക്ക് ചെല്ലുന്ന സലാം എത്തിക്കാൻ ഭൂമിയുടെ ഞാൻ ആ ഭാഗത്തും അള്ളാഹു മലക്കൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ മലക്കുകളാണ് നബിക്ക് സലാം എത്തിക്കുന്നത്. പിന്നെ ഇത് വിളിയല്ല, അയ്യുഹൻ നബിയു എന്ന് പറഞ്ഞപ്പോ ഏ നബിയെ എന്ന് ചില ആളുകൾ അർത്ഥം പറഞ്ഞത് തെറ്റാണ്. അവിടെ ഏ നബിയെ എന്നതല്ല യഥാർത്ഥത്തിൽ, ഇത് വിളി പോലെയുള്ള മറ്റൊരു സാഹിത്യ പ്രയോഗമാണ്. ഇഖ്തിസാസ് എന്നാണ് നഹ്വിൽ അതിന് പറയുക, കൂട്ടത്തിൽ ഒന്നിനെ പ്രത്യേകമാക്കുക. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു റഹ്മത്തുള്ളാഹി വബറകാതു, അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സാലിഹീൻ എന്ന് പറഞ്ഞാൽ ഞാൻ നബിയെ പ്രത്യേകമാക്കുന്നു. ഈ സമാധാനത്തിന് വേണ്ടിയുള്ള, രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഈ പ്രാർത്ഥന കൊണ്ട് ഞാൻ നബിയെ പ്രത്യേകമാക്കുന്നു. അപ്പൊ നബിക്ക് രക്ഷയുണ്ടാകട്ടെ, നബിക്ക് പ്രത്യേകം രക്ഷയുണ്ടാകട്ടെ എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. മനസ്സിലായില്ലേ? അത് അൽഫിയ എന്ന് പറയുന്ന നഹ്വിന്റെ കിതാബിലൊക്കെ കാണാം. അൽ ഇഖ്തിസാസു കാനിദായിൻ, ഇഖ്തിസാസ് എന്ന പ്രയോഗം വിളി പോലെ തന്നെയാണ്, പക്ഷെ ദൂനയ യാ ഉണ്ടാവില്ല. യാ അയ്യുഹാന്നില്ലല്ലോ, അയ്യുഹ എന്നുണ്ടാവും. എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശമുള്ളൂ? അഖ്തസു ഹാദൽ ഫതാ, ഞാൻ ഈ വ്യക്തിയെ, ഈ യുവാവിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോ ഖുതുബയിലൊക്കെ അസ്സലാമു അലൈക്കയാ ഷഹ്റ റമളാൻ, റമളാൻ വരുന്നതിന് പിന്നെ ബാത്തി ഖുതുബി കാണാം അല്ലോ. റമളാൻ മാസമേ നിങ്ങൾ അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടാകട്ടെ, അവർ റമളാൻ അവിടെ കേൾക്കാൻ പോലെ പാകത്തിൽ കാതോർത്തിരിക്കുന്ന വിജയത്തിലാണോ? അല്ല. ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സംഗതിയെ മനസ്സിൽ ഹാജരാക്കിക്കൊണ്ട് അതിനോട് സംസാരിക്കുക എന്ന ഒരു ശൈലിയുണ്ട്. ഇപ്പൊ പുഴയെ വിളിച്ചുകൊണ്ട്, മലയെ വിളിച്ചുകൊണ്ട്, തോടിനെ വിളിച്ചുകൊണ്ടൊക്കെ സാഹിത്യകാരന്മാർ പറയും. അതൊക്കെ അവരെ കേൾക്കുന്ന വിചാരിച്ചിട്ടാ അല്ലല്ലോ. ഇപ്പൊ നമ്മൾ ചന്ദ്രപ്പിറവി കാണുമ്പോഴുള്ള പ്രാർത്ഥനയിലുണ്ട് റബ്ബിയോ റബ്ബു കല്ലാൽ, എന്താ അതിന്റെ അർത്ഥം? എന്റെയും നിന്റെയും റബ്ബ് അള്ളാഹുവാണ്. ചന്ദ്രൻ കേൾക്കുന്ന വിചാരിച്ചിട്ടാ അല്ലല്ലോ. അത് പ്രയോഗമാണ്, അതുപോലത്തെ ഒരു പ്രയോഗം മാത്രമേ ഇവിടെ ഉള്ളൂ. മാത്രമല്ല, ഇവിടെ റസൂലിന്റെ മരണശേഷം സഹാബികള് ഇത് വിളിയാണോ എന്ന് തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി ആ പ്രയോഗം തന്നെ മാറ്റി. അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറഞ്ഞത് ചില ഇബ്നു മസ്ഊദ് എന്ന റിവായത്തിൽ കാണാം, ഞങ്ങൾ അസ്സലാമു അലൻ നബി എന്നാണ് റസൂലിന്റെ വഫാത്തിന് ശേഷം പറഞ്ഞിരുന്നത്. രണ്ടും പറയാം, അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്നും പറയാം, അസ്സലാമു അലൻ നബി വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്നും പറയാം. അപ്പൊ വിളിയാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. അവിടെ റസൂലിനെ വിളിക്കുക എന്നത് അതുകൊണ്ട് ഉദ്ദേശമേ ഇല്ല. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമസ്കാരം നിർബന്ധമാക്കപ്പെട്ട സന്ദർഭത്തിൽ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത ആ അത്തഹിയാത്തിന്റെ സീറ അത് അങ്ങനെ തന്നെ പറയലാണ് നമ്മൾ ചെയ്യേണ്ടത്. അവിടെ നബിയെ വിളിക്കലോ, നബി കേൾക്കും, നബി അറിയും എന്ന് വിചാരിക്കലോ ചെയ്താൽ അത് തെറ്റാണ്. നബി സല്ലല്ലാഹു പഠിപ്പിച്ചിട്ടില്ല. നബിക്ക് വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. റസൂലുള്ളാഹി ഖബറിന്റെ അടുത്ത് പോയിട്ട് പോലും സലാം പറഞ്ഞാൽ നബി അത് കേൾക്കുന്നില്ല, നബിക്ക് മലക്കുകൾ എത്തിക്കാണെന്നാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് അല്ലേ. അങ്ങനെയാണ് അള്ളാഹിന്റെ റസൂൽ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു ഒരിക്കലും റസൂൽ കേൾക്കും അറിയും എന്നതിന് തെളിവല്ല. ഇതുപോലെയുള്ള പലവിധ തെളിവുകളിലൂടെ ഈ തൗഹീദിനെ അട്ടിമറിക്കാനാണ് ഈ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ശരിക്കും ജാഗ്രത വേണം. വമൻ അളല്ലു മിമ്മ യദഉ മിൻ ദൂനില്ലാ മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും മൻ ദുആഇഹിം ഗാഫിലൂൻ. ഖിയാമത്ത് നാൾ ഇവരെ ഉത്തരം ചെയ്യാത്തവരോട്, ദുആ ചെയ്യുന്നവനേക്കാൾ വഴിപിഴച്ചവൻ മറ്റാരുണ്ട്, അവർ ഇവരുടെ പ്രാർത്ഥനയെക്കുറിച്ച് അശ്രദ്ധരാണ്. മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവർ ബർസഖി ലോകത്താണ്. അവർക്ക് ഇവിടെ നടക്കുന്ന ഒരു കാര്യം, ഇവിടുത്തെ വിളിയോ ഇവിടെ സംഗതികളോ ഒന്നും കേൾക്കാനോ അറിയാനോ സാധ്യമല്ല. അവർ അശ്രദ്ധരാണ്. വൈദാ ഹുഷറന്നാ, നാളെ പരലോകത്ത് മനുഷ്യർ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ കാനൂലഹും അദാ, അവർ ഇവർക്ക് ശത്രുക്കളാവും. ഈ മഹാന്മാർ ഒരു ഭാഗത്തും, വിളിച്ചു തേടിയ ആളുകളെ മറുഭാഗത്തും നിർത്തി പരസ്പരം അള്ളാഹു ചോദ്യം ചോദിക്കും, നിങ്ങൾ പറഞ്ഞിരുന്നോ നിങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ? അപ്പൊ റസൂലുള്ള ഉണ്ടാകും അവിടെ, ഈസാ നബി ഉണ്ടാകും അവിടെ, ഇബ്രാഹിം നബി ഉണ്ടാകും അവിടെ. അതുപോലെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെട്ട ഈ പറഞ്ഞ വൈദ്യ ശേഖും എല്ലാം ഇബ്രാഹിം ശേഖും ഏതൊക്കെ ശേഖ് അവരൊക്കെ ഉണ്ടാവും. അവരാരെങ്കിലും പറഞ്ഞിരുന്നോ ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കണം? പറഞ്ഞിട്ടില്ല. അവർ നിഷേധിക്കും, ഇവർ ചെയ്ത ഇബാദത്തിന് അവർ തള്ളി പറയും. ഈ കാര്യം അല്ലാഹു സുബ്ഹാനഹു വതാല നേരത്തെ തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പൊ ഈസാ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനികളെ പോലെ, ഉസൈർ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന യഹൂദികളെ പോലെ, മുത്തനബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മുസ്ലിം സമുദായം ഒരിക്കലും തൗഹീദിലല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. നമുക്ക് മുത്തനബിയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. നബിക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മറ്റ് നബിമാരൊക്കെ വന്നതെന്താ? പ്രാർത്ഥനയും ആരാധനയും അള്ളാഹുവിലേക്ക് തിരിക്കാനാണ്. ജീവിച്ചിരിക്കുന്ന കാലത്തോ വഫാത്തിന് ശേഷമോ എന്നോട് പ്രാർത്ഥിച്ചോളൂ എന്നൊരു വാക്ക് അള്ളാഹുവിന്റെ റസൂലോ പൂർവ്വകാല നബിമാരിൽ ആരെങ്കിലുമോ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോഴും നമ്മൾ ആളുകൾ മുത്തനബിയെ കാക്കണേ എന്ന് പറയാണ്. അത് വലിയ അപകടമാണ്. സത്യം ചെയ്യുമ്പോ അല്ലാണ് അല്ലാന്റെ റസൂലാണ് നേരിൻ പാടില്ല. അത് ശിർക്കാണത്. മൻ ഹലഫ ബിഗൈരില്ല ഫഖദ് അശ്റക, അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്താൽ അത് ശിർക്കിൽ അകപ്പെട്ടു എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള തെറ്റുകള് നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഉണ്ടാവും. കണ്ടാലും നമ്മൾ കേട്ടാലും നമ്മൾ പറയില്ല, ആ അങ്ങനെ പോയിക്കോട്ടെ എന്ന് വിചാരിക്കല്ല, അതിന്റെ ഗൗരവം അവർക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം യഥാർത്ഥ ഈമാനുള്ളവർക്ക് മാത്രമേ പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ, ശിർക്കുള്ളവർക്ക് രക്ഷപ്പെടാൻ സാധ്യല്ല. അതുകൊണ്ടാണ് ഈ കാര്യം ഓർമ്മപ്പെടുത്തുന്നത്. അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒപ്പം പഠിപ്പിച്ച എന്തിനാ? അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാകുന്നു. എന്താ അത് തമ്മിലുള്ള ഒരു പൊരുത്ത, ഒരു ബന്ധം എന്താ? ലാ ഇലാഹ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം പറഞ്ഞാൽ ഒരാൾ മുഅ്മിനാവൂല, ഈമാൻ മുസ്ലിം ആവൂല. പിന്നെന്ത് വേണം? അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളയും കൂടി പറയണം. അതെന്തിനാ? അത് രണ്ടും പരസ്പര പൂരകമാണ്. ഈ ലോകത്ത് വല്ല നിലക്കും ഇലാഹാകാൻ അർഹതയുണ്ടെങ്കിൽ അതാകേണ്ടത് ആരാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അദ്ദേഹം പോലും ഇലാഹല്ല, അദ്ദേഹത്തിൽ അള്ളാഹുവിന്റെ അംശമില്ല, അള്ളാഹു അദ്ദേഹത്തിൽ അവതരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ നിലപാട് റസൂലുള്ളാ, അള്ളാഹുവിന്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ദൂതൻ മാത്രമാകുന്നു. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അതുകൊണ്ട് ആ റസൂലിനെ ജീവിതത്തിൽ പിന്തുടരുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. വിളിച്ച് പ്രാർത്ഥിക്കുകയല്ല വേണ്ടത്, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് റസൂലിനോടുള്ള മഹബത്ത് ആദരവും അതിര് കവിഞ്ഞ് റസൂലിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, റസൂലിനെ ഇലാഹാക്കുന്ന അവസ്ഥ ഒരിക്കലും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകരുത്. യാ റസൂലല്ലാ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും ചില സ്ഥലത്തൊക്കെ, എന്നിട്ട് ആ റസൂലിനോടാണ് സങ്കടങ്ങൾ പറയുന്നത്. അത് അവസാനിപ്പിക്കണം. അള്ളാഹുവിനോട് മാത്രമാണ് നമ്മൾ സങ്കടം പറയേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങൾ കേട്ടിട്ട് ആളുകൾ തെറ്റിദ്ധരിച്ചു പോകരുത്. ദീൻ ഏറ്റവും കൂടുതൽ ദുർവ്യാഖ്യാനങ്ങൾ വിധേയമായ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഫിത്നകൾ നിറഞ്ഞ ശുബ്ഹാത്തുകളും ശഹുവാത്തുകളും, ഒരു വശത്ത് മനുഷ്യന്റെ ദേഹേച്ഛകൾ, ഭൗതിക താല്പര്യത്തിൽ മനുഷ്യർ കാട്ടിക്കൂട്ടുന്ന ദേഹേച്ഛകൾ, മറുഭാഗത്ത് മതത്തെക്കുറിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ. ആശയക്കുഴപ്പങ്ങൾ നിത്യേന എന്നാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആശയക്കുഴപ്പത്തിന്റെ പെരുക്കം കാരണം മതത്തിൽ കുറിച്ച് ആളുകൾക്ക് മടുപ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട്. കപ്പാടെ കേട്ടിട്ട് എന്താ വിശ്വസിക്കുക, അങ്ങനെ പറയണം, ഇങ്ങനെ പറയണം, നമ്മളെന്താ ചെയ്യുക എന്നൊരു മതത്തെക്കുറിച്ച് ആളുകൾക്ക് മടുപ്പുണ്ടാക്കുക, അതും ഇബ്ലീസിന്റെ മറ്റൊരു കെണിയാണ്. ശുബ്ഹാത്തുകൾ കേട്ടിട്ട് നമ്മൾ ബേജാറായി പോകരുത്. യഥാർത്ഥ അഹ്ലു സുന്നത്തിന്റെ ഒരു വിഭാഗം ഏത് കാലത്തും പെടണ്ടാവും. ഈ ഉമ്മത്തിലൊരു വിഭാഗം സത്യത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടും വിജയിച്ചുകൊണ്ടും ഖിയാമം വരെ ഈ ലോകത്തിനും അവരെ കണ്ടെത്തുകയാണ് നമ്മൾ വേണ്ടത്. ലാ തസാലു തായിഫത്തു മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, എന്റെ ഉമ്മത്തിലെ വിഭാഗം സത്യത്തിന് മേൽ പ്രത്യക്ഷപ്പെട്ടവരായി ഖിയാമം വരെ ഉണ്ടാവും. ലാ യദുറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും, അവരെ കൈയൊഴിഞ്ഞവർക്കോ അവരെ എതിർക്കുന്നവർക്കോ അവരൊന്നും ചെയ്യാൻ സാധ്യല്ല, ഒരു ഉപദ്രവം വരുത്താൻ സാധ്യല്ല. ഉണ്ടോ? ഹത്താ യഅതി അംറുല്ലാഹ് വഹും അലാ ദാലിക്, അല്ലാഹുവിന്റെ കൽപ്പന ഖിയാമം വരുന്നതുവരെ അവർ ആ നിലയിൽ തന്നെയായിരിക്കും. അപ്പൊ ശുബ്ഹാത്തുകൾ കേട്ടിട്ട്, ആശയക്കുഴപ്പങ്ങൾ കേട്ടിട്ട് ദീനിനെ കുറിച്ച് മടുപ്പ് തോന്നല്ല വേണ്ടത്, പഠിക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത്. ഇസ്ലാം എന്ന് പറയുന്നത് കേട്ടീമ കേട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കേണ്ട ദീനല്ല, പഠിച്ചും മനസ്സിലാക്കിയും അറിഞ്ഞും ഉൾക്കൊള്ളേണ്ട ഒരു ദീനാണ് നമ്മുടെ ദീൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പഠിക്കാൻ തയ്യാറാവുക, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറാവുക. കേട്ടയും കേട്ടിന്റെ അടിസ്ഥാനത്തിൽ പരമ്പരാഗതമായി കേട്ടുവരുന്ന വിശ്വാസം, പരമ്പരാഗതമായി ആചരിച്ച ആചാരം എന്നല്ല, അതിനൊക്കെ അസിലും പസിലും ഒക്കെ ഉണ്ടോന്ന് നമ്മൾ അന്വേഷിക്കണം. അങ്ങനെ നമ്മൾ ബോധപൂർവം ഇസ്ലാമിനെ ഉൾക്കൊണ്ടാൽ മാത്രമേ നമുക്ക് ഓരോ കാര്യങ്ങളും, വിശ്വാസമാകട്ടെ കർമ്മമാകട്ടെ, തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഉൾക്കൊണ്ടുവന്നൊരു ചാരിതാർത്ഥ്യം നമുക്കുണ്ടാവുകയുള്ളൂ. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനുള്ള ചില സൂചനകൾ മാത്രമാണ് ഇത്തരം ഖുത്ബകൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിനെ ശരിക്ക് ഉൾക്കൊള്ളുന്നവരെ കൂടെ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബ ദഅവാതി യാ ഖാളിയൽ ഹാജാത്ത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുർറത്തു അയ്ൻ വ ജഅൽനാ ലിൽ മുത്തഖീന ഇമാമ റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം إن عذابها كان غراما إنها ساءت مستقرا ومقاما وصلى الله على نبينا محمد وعلى آله وصحبه وسلم وآخر دعوانا أن الحمد لله.